തീന്റെ വെളിച്ചത്തിൽ വിശന്ന ജന്തുവിനെ പോലെ കണ്ടുവിന്റെ ഭൂമി വാ പൊളിച്ചെടുക്കുന്നതും അവർ കണ്ടു. നട്ടെല്ല് പൊട്ടിയ കണ്ടവൻ ആദ്യം വന്ന് മുന്നോട്ടാഞ്ഞു, പിന്നെ അമർന്ന് കുഴഞ്ഞ് താഴെയിരുന്നു. ആർപ്പും വിളിയുമായി അവർ ഓടിയെടുത്തു. കണ്ടകൻ തയ്ച്ച് അവർ തീറ്റി ചുറ്റും നൃത്തം ചെയ്തു. ദഹനം കഴിയുന്നതുവരെ ആഘോഷം തുടർന്നു. ആ രാത്രി അവർ ആ കുന്നിൻ മുകളിൽ ഉറങ്ങി. പുലർച്ച് യാത്ര തുടങ്ങാറായി. കൂട്ടത്തോടെ ആ വിഷഭൂമിയിലേക്ക് കിടക്കുന്നതിനേക്കാൾ നല്ലത് സ്ഥിതിഗതികൾ അറിഞ്ഞു വരാൻ സമർത്ഥരായ ആരെയെങ്കിലും ആദ്യം വിടുകയില്ലേ? സുഗ്രീവന്റെ വിശ്വസ്തനും സമർത്ഥനുമായ മന്ത്രി ജീവിതം ചോദിച്ചു. പലരും അത് ശരിവച്ചു. കൂടിയാലോചനകൾ തലേന്ന് തന്നെ തുടങ്ങിയിരുന്നു. ആരാണ് പോകേണ്ടയാൾ? സേനാനായകൻ തന്നെയാണ് മാർഗദർശിയാകേണ്ടത്, മൈന്ദൻ പറഞ്ഞു. ഭാഗ്യവശാൽ അംഗദൻ ശക്തനും ധീരനുമാണ്. ഒരു യുവതീരന് കഴിവ് തെളിയിക്കാൻ കിട്ടുന്ന അപൂർവ അവസരമാണ് ഇത്. തന്നെയുമല്ല, ദിവിതൻ വാചകം മുഴുവനാക്കാൻ താരം സമ്മതിച്ചില്ല. രണ്ടു കൈകൾ ഉയർത്തി കളഞ്ഞുകൊണ്ട് അയാൾ മുന്നിലേക്ക് വന്നു. അത് വേണ്ട, അംഗദൻ കുട്ടിയാണ്, കുട്ടികളെ കൊണ്ടല്ല പരീക്ഷണങ്ങൾ നടത്തേണ്ടത്. ദിവിതൻ ഒരു പരിഹാസ ചിരിയോടെ താരനെ എതിർത്തു. താങ്കൾ വാലിയുടെ മുഖ്യമന്ത്രിയായിരുന്നു എന്നാണ് എന്റെ അറിവ്. രാജ്യകാര്യങ്ങളിൽ സ്വന്തം ബന്ധങ്ങളുടെ പക്ഷം പിടിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ടോ? അംഗദൻ ചിത്രീതത്തിന് യുവ രാജാവല്ലേ? മടിയിലിരുത്തി ലാളിക്കേണ്ട പ്രായം അവൻ ചിന്നിട്ട് കഴിഞ്ഞല്ലോ. ഇത് ശരിയല്ല, ഇതൊരു ഗൂഢാലോചനയാണെന്ന് ഞാൻ പറയും. ഇത് ഞാൻ അനുവദിക്കില്ല. താരൻ വല്ലാതെ വികാരം കൊണ്ടു. ജാമ്പവാനും മറ്റും താരനെ അനുനയിക്കാൻ ശ്രമിച്ചു. മാരുതിയും ഒപ്പം ചേർന്നു. ബഹുമാന്യനായ താരൻ ഒരു കാര്യം മനസ്സിലാക്കണം. ആര് ആർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു? നമ്മൾ എല്ലാവരും ഒരേ ലക്ഷ്യം നേടാൻ പ്രയത്നിക്കുന്നവരാണ്. ഈ നിർദ്ദേശം താരന് തൃപ്തികരമായില്ലെങ്കിൽ വേറെ ഒരാളെ ചൂണ്ടിക്കാട്ടുക. താരന് പെട്ടെന്ന് വാർദ്ധക്യം ഇരട്ടിച്ചു. അയാളുടെ കണ്ണുകൾ കുഴിഞ്ഞതാണോ? ഒച്ച നിറച്ചു. നടുവളഞ്ഞ് നിവർന്നു നിൽക്കാൻ പ്രയാസം വന്നു. വാത്സര നിധിയായ ആ മുത്തച്ഛൻ ആ നിമിഷം പൊട്ടിക്കഴിയുമെന്ന് തോന്നി. നിസ്സഹായനായി അയാൾ ചോദിച്ചു, ആദ്യം പോകേണ്ടുന്നതും രണ്ടാമത് പോകുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കണക്കുകൂട്ടുന്നത്? ആദ്യം ആരെങ്കിലും ഒരാൾ പോയതേ തീരൂ എന്നാണെങ്കിൽ ഞാൻ തന്നെ പോകാം. കണ്ടുവിന്റെ മനസ്സിനെ കുറിച്ച് നിങ്ങൾ ആരെക്കാളും അധികം എനിക്കറിയാം. അപ്പോഴും ജീവിതൻ ഇടപെട്ടു. താങ്കൾ എങ്ങനെ പോകും? സംഘത്തിലെ മുതിർന്ന ആളുകൾ നഷ്ടപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പ്രതീക്ഷിച്ചതെങ്കിലും വലിയൊരു നടുക്കത്തോടെയാണ് താരം ജീവിതന്റെ വാക്കുകൾ കേട്ടത്. നഷ്ടപ്പെടും എന്ന കാര്യത്തിലുള്ള ഉറപ്പും എങ്കിൽ അത് അംഗദൻ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന നിർദ്ദേശവും ചേർത്ത് വായിച്ച് അതിരി കടന്ന പ്രയാസങ്ങളിലൂടെ ആ വൃദ്ധം അവരെയെല്ലാം മാറി മാറി നോക്കി. മാരുതിയും ജാമ്പവാനും താരന്റെ മുഖത്തേക്ക് നോക്കിയില്ല. ജീവിതന്റെ കൂടുതലില്ലാത്ത തണുത്ത ചിരിയും പകുതിയടഞ്ഞ കണ്ണുകളും മെല്ലെ മെല്ലെയുള്ള തനസംഗമായ സംസാര രീതിയും എല്ലാത്തിനോടുമുള്ള പുച്ഛവും അഹന്തയും അയാളെ എതിർക്കുന്നതിൽ നിന്ന് പലരെയും വിലക്കിയിരുന്നു. അയാളുടെ പിന്നിൽ അണിഞ്ഞിരുന്നിട്ടുള്ളവരാകട്ടെ അയാളെ പോലെ തണുത്ത് ചിരിച്ചിരിക്കുകയും അവസരം വരുമ്പോൾ തൻകാര്യം നേടുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ ജീവിതനോട് എതിർക്കുകയാണോ അപേക്ഷിക്കുകയാണോ വേണ്ടത്? താരം ചിന്തിച്ചു. അംഗത്തിന് വേണ്ടി താൻ കോരുമകളെയും സങ്കേതങ്ങളെയും വെക്കിയാൽ ആ മുത്തച്ഛൻ ഒരുക്കമാണ്. കഴിഞ്ഞു മറിയുന്നുവെങ്കിലും ഒഴുകാൻ കൂട്ടാക്കാത്ത മകളുടെ കണ്ണുനീർ അയാളുടെ നെഞ്ചിൽ വിലങ്ങനെ തരം നിൽക്കുന്നുണ്ട്. അന്തസ്സും ആത്മാഭിമാനവും വെളിഞ്ഞ് ആ വയസ്സിൽ ജീവിതന്റെ മുമ്പിൽ കൈകൂക്കി. രക്ഷിക്കണം എന്ന് പറയാൻ അയാൾ വാതിറന്നു. പക്ഷെ തൊട്ടു പിന്നിൽ നിന്ന് ഒരലർച്ചയുണ്ടായി. കിഷ്കിന്ധാ ദേശം നീണാൽ വാഴട്ടെ, വാലി ദേശം ജയിക്കട്ടെ. താരനും ജീവിതനും ജാമ്പവാനും ഒക്കെ ഒന്നമ്പരന്നു. അവരുടെ എല്ലാം സ്ഥിരകളെ വിറപ്പിച്ചുകൊണ്ട് നീണ്ടുന്നവർ നിന്ന് അലറയുന്ന വാലിയല്ലേ ഉഗ്ര തേജസ്വിനിയായ കിഷ്കിന്ധ രാജാവ്? തടുക്കുവാനാവാത്തതാണ് ആ അലർച്ച. അവർ ഏറ്റു വിളിച്ചു, കിഷ്കിന്ധാ ദേശം നീണാൽ വാഴട്ടെ. ദൃഢമായ കാലുകൾ കവച്ചു വെച്ച് പരന്നു നെഞ്ച് ഒന്നുകൂടി വിരിച്ച് കാളക്കഴുത്ത് പോലെ തടിച്ച് കഴുത്ത് ഉയർത്തിപ്പിടിച്ച് ആകാശത്തേക്ക് നോക്കി അംഗദനാണ് അലറുന്നത്. കിഷ്കിന്ധാ ദേശം നീണാൽ വാഴട്ടെ. താരന് തന്നെ കണ്ണീരും വികാരങ്ങളും അടച്ചു നിർത്താൻ കഴിഞ്ഞില്ല. കുറെ നാളായി ഇങ്ങനെ തൊള്ളതുള്ള ഒന്നലറിയിട്ട് വാലിയുടെ കൊലയ്ക്ക് ശേഷം ദേശം മാറട്ടെ എന്ന് പറഞ്ഞലറിയ ഒരു നിമിഷം പോലും ഓർമ്മയില്ല. താരന് മാത്രമല്ല, അതിൽ ഒട്ടുമിക്ക പേർക്കും ദേശത്തിനു വേണ്ടിയുള്ള സ്വന്തം നിലവിളികളെ തടഞ്ഞു നിർത്താനായില്ല. ഉയർന്നും താഴ്ന്നും തരംഗിതമായി അതങ്ങനെ ഏറെ നേരത്തേക്ക് അലയടിച്ചുകൊണ്ടിരുന്നു. എന്റെ മണ്ണേ, എന്റെ ദേശമേ, അംഗത്തിന്റെ ധീരമായ ചുവടുവയ്പ്പുകളോട് ജീവിതന്റെ അടുത്തെത്തി. കണ്ടതിന്റെ ഭൂമിയിൽ പോകാൻ ഞാൻ തയ്യാറാണ്, നെഞ്ചത്ത് തട്ടിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു. താരന് അവനെ തടുക്കാനായില്ല. ആരുടെ അനുവാദത്തിന് വേണ്ടിയും അവൻ കാത്തുനിന്നതുമില്ല. നീണ്ടു നിവർന്ന് ഉറച്ച കാൽവെപ്പുകളോടെ അംഗദൻ നടന്നുപോയി. മുച്ചിരിയിൽ നിന്നുള്ള ആദ്യം മാത്രം അത്ഭുതം സഹിക്കവയ്യാതെ അവനെ പിന്തുടർന്നു.